Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗമനകാലം രണ്ടാം വാരത്തിലെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 1:1-8 വാക്യങ്ങൾ.
ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഇതാ, നിനക്ക് മുമ്പേ ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴിയൊരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ എന്ന് യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, പാപമോചനത്തിനുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദയ മുഴുവനിലെയും ജെറുസലമിലെയും ജനങ്ങൾ അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. അവന് പ്രകാരം ഉദ്ഘോഷിച്ചു, എന്നെക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും.
മുംബൈ സന്ദർശിക്കുന്ന ആരെയും ആകർഷിക്കുന്ന വളരെ ശ്രദ്ധേയമായ വാസ്തുകാരമാണ് ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. വാസ്തുചാതുരി നിറഞ്ഞ വലിയ കമാനം ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് കപ്പലിലെത്തുന്നവർക്ക് ആദ്യം കൺകുളിർക്കെ കാണാവുന്നതും അവരെ വരവേൽക്കുന്നതും ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന ഈ കമാനമാണ്. ഇംഗ്ലണ്ടിലെ ജോർജ് 5 രാജാവും രാജ്ഞി മേരിയും ബ്രിട്ടീഷ് ഭരണകാലത്ത്, അതായത് 1911 ആദ്യമായിട്ട് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ, അവരെ സ്വീകരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് രാജ അന്ന് പണിതുയർത്തിയതാണ് ഈ സ്മാരക കമാനം. മെത്രാനോ മന്ത്രിയോ നമ്മുടെ നാട്ടിലെത്തുമെന്നറിഞ്ഞാൽ പിന്നെ പറയാനില്ല. അവരെ സ്വീകരിക്കാൻ പടുകൂറ്റൻ കമാനങ്ങളും ബാനറുകളും ഉയർത്തുന്ന പതിവ് നമ്മുടെ അജപാലന മേഖലയ്ക്ക് അരങ്ങും സർവ്വസാധാരണവുമായിരിക്കുന്നു. ഇനി മുഖ്യമന്ത്രിയോ ഏതെങ്കിലും രാഷ്ട്രപ്രധാനിയോ ആണ് വരുന്നതെങ്കിൽ കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡുകളും വഴികളും നിരപ്പാക്കപ്പെടുന്നു, നേരെയാക്കപ്പെടുന്നു. അണഞ്ഞുകിടക്കുന്ന വഴിവിളക്കുകൾ ഏറെ നാളുകൾക്ക് ശേഷം കണ്ണു ചിമ്മിത്തുടങ്ങുന്നു. എന്തിന്? കൊടിതോരണങ്ങൾ ഉയരുന്നു. പിന്നെ എന്തെല്ലാം ഒരുക്കങ്ങളാണ്, കോലാഹലങ്ങളാണ് നാട്ടിൽ. ഇന്നത്തെ സുവിശേഷം വരച്ചു കാട്ടുന്നതും രക്ഷാകര ചരിത്രത്തിലെ വരവേൽപ്പിന്റെ ഒരു പ്രത്യേക സാഹചര്യമാണ്. ദൈവരാജ്യം സമീപസ്ഥമാകയാൽ അനുതപിക്കുവിൻ എന്ന്, അണിഞ്ഞൊരുങ്ങുക, വഴിയൊരുക്കുക എന്ന സ്നാപക യോഹന്നാന്റെ വാക്കുകളെ നമുക്കിങ്ങനെ വ്യാഖ്യാനിക്കാം. ഇതാ, മറ്റൊരു ക്രിസ്തുമസ് നമുക്കായി സമീപസ്ഥമായിരിക്കുന്നു. ആകയാൽ അനുതപിക്കുക, അനുതപിച്ച് രമ്യതപ്പെട്ടാൽ നമ്മുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും ക്രിസ്തുവിനെ നമുക്ക് വരവേൽക്കാം, അവിടുത്തെ ഉൾക്കൊള്ളാൻ നമുക്കും സാധിക്കും. കർത്താവിന് വഴിയൊരുക്കുക, അതായത് തിന്മയിൽ നിന്ന് പിന്തിരിയുകയാണ് ആദ്യത്തെ ഒരുക്കം. അനുതാപമാണ് ആദ്യപടി. അനുതപിക്കുക എന്നതിനുള്ള ഗ്രീക്ക് പദം, മൂലപദം മെഥനോയ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ മറുവശത്തേക്ക് പോവുക, ടു ക്രോസ് ഓവർ എന്നാണ് അർത്ഥം. മറുകണ്ടം ചാടുക, യു ടേൺ എന്ന് പറയാം. മറുവശത്ത് ചെന്ന് നാം നോക്കുമ്പോൾ ഇതുവരെ ഇടതുഭാഗമായിരുന്നത് വലതുഭാഗമായിട്ടും, വലതുവശമായിരുന്നത് പിന്നെ ഇടതുവശമായിട്ടും കാണാം. തെറ്റായിരുന്നത് ഇപ്പോൾ ശരിയാണ്, ശരിയായിരുന്നത് ഇപ്പോൾ തെറ്റെന്നും ബോധ്യപ്പെടും. അതായത് അപരന്റെ പക്ഷം ചേരുക. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ അത് നന്മയുടെ കാഴ്ചപ്പാടായിരിക്കും, അത് ദൈവീക കാഴ്ചപ്പാടായിരിക്കും. രണ്ടാമതായിട്ട് പശ്ചാത്താപത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നാണ്. ജീവിതവീക്ഷണത്തിൽ വന്ന മാറ്റം പ്രവൃത്തിയിൽ പ്രകടമാക്കണം. യു ഷുഡ് ബി ജസ്റ്റ് ആൻഡ് യു ഷുഡ് ലിവ് ജസ്റ്റ്ലി. നീതിമാന്മാരായിരുന്നാൽ പോരാ, നീതിയോടെ ജീവിക്കണം. നീതിക്കു ചേരുന്ന പ്രവൃത്തികൾ നമ്മിൽ നിന്നും ഉണ്ടാകണമെന്ന് സാരം. ഒരുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും ക്രിസ്തു കടന്നു വരുന്നു. കാരണം വഴി ഒരുങ്ങിക്കഴിഞ്ഞു, ഊടുവഴികൾ നിരപ്പായിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതപാതകൾ നേരെയാണെങ്കിൽ, തിന്മയുടെ ഊടുവഴികൾ നന്മയുടെ നിരപ്പാതകളായി രൂപാന്തരപ്പെടുമെങ്കിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ വസിക്കും. നമ്മുടെ ചെറു ജീവിത കുടിലുകളിൽ അവിടുന്ന് വന്നു വാഴും എന്നതിൽ സംശയമില്ല. രണ്ട് സമകാലീന സുവിശേഷകന്മാരിലും വിശുദ്ധ മത്തായിയിലും മാർക്കോസിലും കാണുന്ന ദൈവരാജ്യത്തിന്റെ പ്രഘോഷണത്തിന് അല്പം വ്യത്യാസമുണ്ട്, അന്തരമുണ്ടെന്ന് മനസ്സിലാക്കുക. അനുതപിക്കുക, ഇതാ ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു എന്ന് വിശുദ്ധ മത്തായി വിവരിക്കുമ്പോൾ വിശുദ്ധ മാർക്കോസിൽ ഒരട്ടിമറിയാണ് കാണുന്നത്. ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു, ആകയാൽ അനുതപിക്കുക എന്ന് പഴയ നിയമത്തിന്റെ ഫോർമുലയാണ് വിശുദ്ധ മത്തായി ഉപയോഗിക്കുന്നത്. പ്രവാചക ശൈലിയാണത്. അനുതപിക്കുന്നവർക്ക് ദൈവരാജ്യം അഥവാ ദൈവം സമീപസ്ഥനാണ്, ആകയാൽ അനുതപിക്കുക എന്ന വ്യവസ്ഥ വിശുദ്ധ മത്തായി ആദ്യം പറഞ്ഞിരിക്കുന്നു. ഇനി വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവരാജ്യത്തെപ്പറ്റി പറയുമ്പോൾ വ്യവസ്ഥയൊന്നുമില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവസ്നേഹമിതാ പ്രവഹിക്കുന്നു, നിർഗളിക്കുന്നു. ആ സ്നേഹത്തിന്റെ കുത്തൊഴുക്കിനെ തടഞ്ഞു നിർത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? ദൈവസ്നേഹത്തെ തടയാൻ ആർക്കുമാവില്ല. അവിടുന്ന് തന്റെ സ്നേഹം മാറി ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരുപോലെ വർഷിക്കുന്നു. അങ്ങനെ ദൈവസ്നേഹത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപാസ്പർശത്തിൽ മനുഷ്യ മനസ്സുകളുടെ മാനസാന്തരം യാഥാർത്ഥ്യമാകുന്നു എന്നാണ് വിശുദ്ധ മാർക്കോസ് സുവിശേഷകൻ വിവക്ഷിക്കുന്നത്. പണ്ട് ഡിസംബറിലെ പരീക്ഷയ്ക്ക് പഠിക്കാൻ തെല്ല് നേരത്തെ എഴുന്നേറ്റ് പുസ്തകം തുറന്നുവച്ച് മടിച്ചിരിക്കുമ്പോൾ മകരമഞ്ഞു വീണ നാട്ടുവഴികളിൽ നിന്ന് ശരണം വിളികൾ നന്നേ വെളുപ്പിന് കേൾക്കാറുണ്ട്. കറുത്ത വേഷ്ടി ചുറ്റി ശിരസിൽ ഇരുമുടിക്കെട്ടുമായി മലയ്ക്ക് പോകുന്ന സ്വാമികൾ ഒരാത്മീയ സ്പർശത്തിൽ അറിയാതെ കരങ്ങൾ കൂപ്പി നാമും നിന്നു പോകും. അത്രയേറെ ഭക്തി പാരവശ്യം തോന്നാം. ഇരുമുടിക്കെട്ടിന്റെ പൊരുള് പിന്നീടാണ് മനസ്സിലായത്. രണ്ട് കെട്ടുകളാണവിടെ. ചെറിയ കെട്ട് സുകൃതങ്ങളുടേതാണ്, വലുത് അറിഞ്ഞുമറിയാതെയും നാം ചെയ്തു പോയ അപരാധങ്ങളുടേതും. നരജന്മനിയോഗത്തിന്റെ അപൂർവ ചാരുതയുള്ള ചിന്തകളാണ്, ചിത്രമാണത്. ഇടർച്ചകളുടെ താഴ്വാരങ്ങളിൽ നിന്ന് പുണ്യപാപങ്ങളുടെ അദൃശ്യമായ കെട്ടുമുറുക്കി ദൈവദർശനത്തിന്റെ മല ചവിട്ടാൻ കൊതിക്കുന്ന എളിയ മനുഷ്യ മനസ്സുകളുടെ തീർത്ഥയാത്രയാണത്. അങ്ങനെ ആഗമനകാലത്തിന്റെ ആദ്യ ദിനങ്ങളിൽ കർത്താവിന് വഴിയൊരുക്കാൻ താഴ്വാരങ്ങൾ ഉയർത്തണമെന്ന സ്നാപകയോഹന്നാന്റെ പ്രബോധനം ശ്രവിക്കുമ്പോൾ പുലരിമഞ്ഞിന്റെ വ്രതശുദ്ധിയുമായി നടന്നു നീങ്ങുന്ന അനുതാപികളുടെ കൂട്ടം, സ്വാമികളുടെ കൂട്ടം ഗൃഹാതുരതയോടെ കൺമുൻപിലേക്ക് കടന്നു വരുന്നില്ലേ? മലകളെന്നും മനുഷ്യന്റെ പവിത്രമായ സ്വപ്നമാണ് ദൈവത്തിന്റെ വിശുദ്ധ ഗിരികൾ. മോശയ്ക്ക് അത് സീനായ് മലയായിരുന്നു, ക്രിസ്തുവിന് താബോർ, വിശുദ്ധ ഫ്രാൻസിസിന് അൽവേർണോ, ജോൺ ഓഫ് ദ ക്രോസിന് കാർമേൽ, നരേന്ദ്രസ്വാമികൾക്ക് ഋഷികേശ്, രാമണ ഋഷിക്ക് തിരുവണ്ണാമല, എന്തിന് മലയാളികൾക്ക് മലയാറ്റൂരും പിന്നെ ശബരിഗിരിയും. ഈ മലകളിൽ നിന്നെല്ലാം ചില നേരങ്ങളിൽ മനസ്സ് പടിയിറങ്ങുമ്പോൾ അതിനെ പാപമെന്ന് വിളിക്കുന്നു. അങ്ങനെ എപ്പോഴോ ദൈവത്തിൽ നിന്ന് ഇടറിപ്പോയ എന്റെ ആത്മാവ് നിലവിളിക്കുന്നു. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, ദൈവമേ എന്റെ പ്രാർത്ഥന അങ്ങ് ശ്രവിക്കണമേ എന്ന് സങ്കീർത്തകൻ വിലപിക്കുമ്പോൾ എന്റെ തന്നെ വിലാപമാണത്. താഴ്വാരം കാൽപ്പനികതയുടെ മനോഹരമായ അടയാളമാണ്. മഞ്ഞുവീണ താഴ്വാരമെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ കുളിരു വീശുന്നുണ്ട്. എന്നാൽ ബൈബിൾ ഭാഷ്യത്തിൽ അത് തെറ്റു ചെയ്തവൻ അനുഭവിക്കുന്ന ആന്തരിക വ്യഥയാണ്, വേദനയാണ്. ഇരുളുവീണ താഴ്വാരമെന്നും മരണത്തിന്റെ ഗർഭമെന്നുമൊക്കെ നാം വായിക്കുമ്പോൾ അത് ഒരാത്മാവ് കടന്നുപോകുന്ന വേദനയിൽ വിറങ്ങലിച്ച നിമിഷങ്ങളുടെ അക്ഷരസാക്ഷ്യമാണ് എന്നോർക്കുക. പാപത്തെക്കുറിച്ച് ഇങ്ങനെയും നിർവചനമുണ്ട്, സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ് എന്ന്. പാപം താഴ്വാരങ്ങളിലേക്കുള്ള പടിയിറക്കമാണ്, താണുപോകലാണ്, മുങ്ങിപ്പോകലാണ്. പാപത്തിന്റെ നിമിഷങ്ങളിൽ ഓരോ ചുവട് നാം താഴോട്ട് താഴോട്ടാണ് പോകുന്നത്. ധൂർത്തപുത്രന്റെ കഥയെടുക്കുക, അത് താഴോട്ട് ചായുന്ന ഗ്രാഫിന്റെ സൂചനയല്ലേ? ആദ്യം പിതാവിന്റെ സ്നേഹവലയത്തിൽ നിന്ന് പടിയിറങ്ങുന്ന മകൻ പിന്നെ സ്നേഹിതരുടെ സ്നേഹതീരങ്ങളിലേക്ക് താണുപോകുന്നു, എത്തിപ്പെടുന്നു. പിന്നെ അവൻ അവിടെ നിന്നും അപരിചിതരിലേക്കാണ് കടന്നുപോയത്. കഥ അവസാനിക്കുമ്പോൾ അയാൾ പന്നിക്കൂട്ടിലാണ്. ഓരോ നിമിഷവും ഓരോ പടവ് താഴോട്ട് താഴോട്ട് പോകുന്നു. സിൻ ഷാൽ ഷ്രിങ്ക് യു ഓൾവേസ്. പാപം എപ്പോഴും എന്നെ ചെറുതാക്കുകയാണ്, ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യമോ വൈരൂപ്യമോ അജ്ഞതയോ അല്ല മനുഷ്യനെ ചെറുതാക്കുന്നത്, ഇടറിപ്പോയ നിമിഷങ്ങളാണ്, പാപനിമിഷങ്ങളാണ്. ദൈവരാജ്യത്തിന്റെ ഭാഗമായിരിക്കാൻ നമുക്ക് അനുതാപത്തോടെ ഈ ക്രിസ്തുമസിനൊരുങ്ങാം. ക്രിസ്തുവിന്റെ മിഴികളിൽ നോക്കി ഉയർത്തെഴുന്നേൽക്കുവാനും ഉയർന്നു നിൽക്കുവാനുമുള്ള ആത്മവിശ്വാസമാണ് ജീവിത വിശുദ്ധി. വിശുദ്ധി നമ്മുടെ ഹൃദയ കവാടങ്ങൾ ക്രിസ്തുവിനായി തുറന്നിടാം. അവിടെ അവിടുത്തെ വരവേൽക്കാൻ വിശുദ്ധിയുടെയും നന്മയുടെയും സുന്ദര കവാടങ്ങൾ ഉയർത്താം. അങ്ങനെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ക്രിസ്തുവിനെ ഈ ക്രിസ്മസിൽ വരവേൽക്കുവാനും സ്വീകരിക്കുവാനും ഈ ആഗമനകാലം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ ശ്രവിക്കുന്ന ഗാനം അലീന ആലപിച്ചതാണ്. രചനയും സംഗീതവും സണ്ണി സ്റ്റീഫൻ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ആഗമനകാലം രണ്ടാം വാരത്തിലെ സുവിശേഷ ചിന്തകളാണ്.